നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയും പലിശ നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഫെഡറൽ പൊളിറ്റിക്സുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞ ഒരാഴ്ചയാണ് കടന്നുപോകുന്നത്. ഈ വാർത്തകളെല്ലാം നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയവരവുമായി ഞാൻ ജോജോ ജോസഫ്. പലിശ തന്നെയാണ് ഈ ആഴ്ചയും ആളുകൾ കൂടുതലായി ചർച്ച ചെയ്ത ഒരു വിഷയം. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയെ മെല്ലെപ്പോക്കാണെന്ന കണക്കുകൾ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. സെപ്റ്റംബർ പാദത്തിൽ 0.3% വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ പാദത്തിലെ വളർച്ചാ നിരക്കിൽ നിന്ന് നേരിയ വർധനവുണ്ടായിട്ടുണ്ട് എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ രാജ്യത്ത് ഒരു മെല്ലെപ്പോക്കാണ് സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിലുള്ളത് എന്നാണ് സാമ്പത്തിക വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. ആളുകൾ ചെലവ് ചുരുക്കിയതാണ് വളർച്ച കുറയുവാൻ കാരണം. പക്ഷേ പൊതുമേഖലയിൽ ചെലവ് ഉയർന്നു നിന്നതാണ് വളർച്ചാ നിരക്കിൽ നേരിയ വർധനവെങ്കിലും ഉണ്ടായതിന്റെ കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. 10-ാം തീയതി നടക്കാൻ പോകുന്ന റിസർവ് ബാങ്ക് യോഗത്തിലാണ് എല്ലാവരുടെയും പ്രതീക്ഷ. റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചാൽ അത് വലിയ ആശ്വാസമാകുമെന്ന് മാത്രമല്ല രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഉത്തേജനവുമാകും. അതേസമയം പണപ്പെരുപ്പം വീണ്ടും കൂടുമോ എന്നതും ഇരുതല മൂർച്ചയുള്ള വാളായി RBIയുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പലിശ നിരക്ക് ഉയർന്നു നിൽക്കുന്നതും സാമ്പത്തിക രംഗത്തെ മെല്ലെപ്പോക്കും ലേബർ സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ട്രഷറർ ജിം ചാമേഴ്സ് തന്നെ ഈ ആശങ്കകളെ ശരിവെക്കുകയുമുണ്ടായി. വരാൻ പോകുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ട്രഷറർ ജിം ചാമേഴ്സ് പറഞ്ഞു. ABC റേഡിയോയിലായിരുന്നു ചാമേഴ്സിന്റെ പ്രതികരണം. ലേബർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാതിരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ എന്ന അവതാരകന്റെ ചോദ്യത്തോട് തീർച്ചയായും അതൊരു സാധ്യതയാണെന്നായിരുന്നു ജിം ചാമേഴ്സിന്റെ മറുപടി.
Of course that's a possibility. You know, we take no outcome of any election for granted, and people have got a choice to make. When we go to the people in the first half of next year, they can choose between a Labor government helping with the cost of living and managing the economy responsibly, or they can choose the kind of economic insanity of the coalition, which would make people worse off and send our economy backwards. So the people have got an important choice to make, and we make no assumptions about the outcome.
സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും വിജയം ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ലേബർ പാർട്ടി. സീറ്റുകൾ ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി ഈ ദിവസങ്ങളിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ സന്ദർശനം നടത്തുകയാണ്. 2022 തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ലേബറിന് മേൽക്കൈ നേടിക്കൊടുത്തൊരു സംസ്ഥാനമാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്നോർക്കണം. മാത്രമല്ല, നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഇലക്ഷൻ പോളുകൾ ലേബറിന് അത്ര അനുകൂലമല്ല. ലിബറൽ സഖ്യം അധികാരത്തിലെത്താൻ സാധ്യത പ്രവചിക്കുന്ന ഇലക്ഷൻ പോളുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. റെഡ് ബ്രിഡ്ജ് എന്ന ഏജൻസി നടത്തിയ സർവേയിൽ ലിബറൽ സഖ്യം 64 സീറ്റുകൾ വരെ നേടുമെന്നാണ് പറയുന്നത്. ലേബർ 59 സീറ്റുകളിലാണ് മേൽക്കൈ നേടിയിരിക്കുന്നത്. ബാക്കിയുള്ള സീറ്റുകൾ കയ്യാലപ്പുറത്താണെന്നും സർവേ സൂചിപ്പിക്കുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടനോട് ആളുകൾക്ക് വലിയ താൽപ്പര്യമില്ലെന്ന് ലേബർ മന്ത്രി ജെയ്സൺ ക്ലെയർ ചൂണ്ടിക്കാട്ടി.
What I think is that over the next few months, people are going to have a good hard look at Peter Dutton. They're going to kick the Dutton tires and they're going to find out it's a bit of a lemon. I think people will wince when they have a good hard look at the aggro and the arrogance, the reckless arrogance of Peter Dutton. And I think people will be shocked that my 3-year-old's got more election policies than Peter Dutton.
എന്നാൽ ജനവികാരമാണ് സർവേകളിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് പ്രതിപക്ഷ ഡെപ്യൂട്ടി നേതാവ് സൂസൻ ലേ അവകാശപ്പെട്ടു.
I think people have had a long, hard look at Anthony Albanese, and since the last election, they haven't liked what they've seen. And no wonder they're losing faith in this Prime Minister and this government, with the average mortgage costing $35,000 more a year out of pocket, power bills going up $1,000. And as I go around my small businesses at the end of the year and speak to communities in my electorate, people are flat. People are worried about the future.
Melbourne's synagogue undaya teebidathavum ഈയാഴ്ചത്തെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ തീപിടുത്തം സംശയാസ്പദമാണെന്നാണ് വിക്ടോറിയൻ പോലീസിന്റെ നിഗമനം. സംഭവത്തെപ്പറ്റി പോലീസ് അന്വേഷണവും ആരംഭിച്ചു. അതേസമയം സംഭവത്തെ പ്രധാനമന്ത്രി ആന്റണി അൽബനീസി അപലപിച്ചു. ജൂതവിരുദ്ധ വിദ്വേഷ പ്രവൃത്തിയാണിതെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി ഇത്തരം പ്രവൃത്തികൾക്ക് ഓസ്ട്രേലിയയിൽ സ്ഥാനമില്ലെന്നും കൂട്ടിച്ചേർത്തു. ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വാർത്തയും ഈ ആഴ്ചയുണ്ടായിരുന്നു. യുവജനങ്ങളിൽ തീവ്ര ചിന്താഗതി വളർന്നു വരുന്നതായി ഫൈവ് ഐസ് ഇന്റലിജൻസ് കൂട്ടായ്മ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഓസ്ട്രേലിയ, അമേരിക്ക, കാനഡ, ബ്രിട്ടൻ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത കൂട്ടായ്മയാണ് ഫൈവ് ഐസ് ഇന്റലിജൻസ് എന്ന് അറിയപ്പെടുന്നത്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇതിനൊടുവിലാണ് യുവാക്കളിൽ തീവ്ര ചിന്താഗതി കൂടി വരുന്നതായി അവർ പറഞ്ഞത്. ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് ഓർഗനൈസേഷൻ കൈകാര്യം ചെയ്യുന്ന തീവ്രവാദ കേസുകളിൽ 20% യുവാക്കളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് ഡയറക്ടർ ജനറൽ മൈക്ക് ബഗസ് ചൂണ്ടിക്കാട്ടി. സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനവും ശ്രദ്ധയുമുണ്ടെങ്കിൽ മാത്രമേ തീവ്ര ചിന്താഗതികളിൽ നിന്ന് യുവാക്കളെ പിന്തിരിക്കാനാകൂ എന്നാണ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിലയിരുത്തൽ. മാത്രമല്ല, യുവാക്കളിലുണ്ടാകുന്ന മാറ്റം തുടക്കത്തിലേ തന്നെ മാതാപിതാക്കൾക്ക് തിരിച്ചറിയാമെന്നും സുരക്ഷാ വിദഗ്ധർ പറയുന്നു.
So the kids don't understand that the friendships are dangerous at first. The friendships present themselves as exciting. Somebody showing an interest in me. They think I'm cool. They're sharing stuff with me. I'm important. Obviously, if kids are a bit lonely or going through some moments of trauma, they're more vulnerable. But parents can see changes in their ideas, changes in the friendships that they have on and offline. And, so often signs of more transgressive behavior. These all sort of point to somebody in that young person's life that the parents can't see themselves.
അപ്പോൾ ഇതൊക്കെയാണ് പോയ വാരത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകൾ മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.